ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 20-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി 1 ശമൂവേലിന്റെ പുസ്തകം 30-ഉം 31-ഉം അധ്യായങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 30-ാം അധ്യായം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെയാകും വണ്ണം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തിന്റെയും ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹീമലേഖിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്നരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസേർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. അവർ വയലിൽ വെച്ച ഒരു മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവനെ 1 കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ ഒരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞാൻ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദദേശവും കാലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീവെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോടെ, അപ്പരിഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ അപ്പരിഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫിലിസ്ത്യ ദേശത്തു നിന്നും യഹൂദ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചുപോയ 400 ബാല്യക്കാരല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞുപോയില്ല. അമാലേക്കിയർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ 4 കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദാവീദിനോടുകൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിങ്കൽ താമസിപ്പിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂറിയുള്ള ജനത്തെയും എതിരേറ്റ് ചെന്നു. ദാവീദ് ജനത്തിന്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോടുകൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും, ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുപോകുന്ന കൊള്ളയിൽ ഓരോരുത്തിന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്ക് ഒന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എന്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ താമസിക്കുന്നതിന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവനത് ഇസ്രയേലിന് ഇന്ന് വരെയുമുള്ള ചട്ടവും നിയമവുമാക്കി. ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. ബഥേലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യഥീരിലുള്ളവർക്കും അരോവേരിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഖാലിലുള്ളവർക്കും എർഹേമേലിയരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേനിയരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹൊർമയിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും അഥാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. 31-ാം അധ്യായം. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിയർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ഷൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ഷൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബിനാദാബ്, മെൽക്കിശുവ എന്നിവരെ കൊന്നു. എന്നാൽ പട ഷൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടിവെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ഷൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സു വന്നില്ല. അതുകൊണ്ട് ഷൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഷൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് അവനോടുകൂടെ മരിച്ചു. ഇങ്ങനെ ഷൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകൾ ഒക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രായേലർ ഓടിപ്പോയി. ഷൗലും പുത്രന്മാരും മരിച്ചുവെന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാൻ അക്കരയുമുള്ള ഇസ്രായേലിയർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോകുകയും ഫെലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ഷൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തല വെട്ടി അവന്റെ ആയുധവർഗവും അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലാടവും ആളയച്ചു. അവന്റെ ആയുധവർഗം അവർ അസ്തോരയത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഉടൽ അവർ ബേത്ഷാന്റെ ചുവരിന്മേൽ തൂക്കി. എന്നാൽ ഫെലിസ്ത്യർ ഷൗലിനോട് ചെയ്തത് ഗിലയാദിലെ യാബേഷ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവൻ നടന്നു ചെന്ന് ബേത്ഷാന്റെ ചുവരിൽ നിന്ന് ഷൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവരെടുത്ത് യാബേഷിലെ പിജില വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. 7 ദിവസം ഉപവസിച്ചു. ലൂക്കോസ് 17:20 മുതലുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും, അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിലാകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. ഔവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ അവനോട്, കർത്താവെ എവിടെയെന്ന് ചോദിച്ചതിന്, ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും എന്ന് അവൻ പറഞ്ഞു.
ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശോമേലിന്റെ 1-ാം പുസ്തകം തന്റെ അവസാന അധ്യായങ്ങളാണല്ലോ നാം ഇവിടെ വായിച്ചു കേട്ടത്. 30-ാം അധ്യായത്തിൽ ദാവീദ് സിക്ലാഗിനെ രക്ഷിക്കുന്നതും 31-ാം അധ്യായത്തിൽ ഷൗലിന്റെയും പുത്രന്മാരുടെയും മരണമാണല്ലോ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 30-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഫിലിസ്ത്യ സൈന്യത്തോടുകൂടെ ചേരാതെ സിക്ലാഗിലേക്ക് മടങ്ങി വന്ന് ദാവീദും അവന്റെ അനുയായികളും കണ്ട കാഴ്ച ദയനീയമായിരുന്നു. ദാവീദും സൈന്യവും അവിടെ നിന്നും പോയ സമയം അമാലേക്കർ വന്ന് സകല ജനത്തെയും വസ്തുവകളെയും പിടിച്ചുകൊണ്ടു പോവുകയും പട്ടണം തീവച്ച് ചുട്ടു നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ദാവീദിന്റെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അതുമൂലം അവനുള്ള ദുഃഖവും ഭീതിയും അതികഠിനമായി തീർന്നു. എങ്കിലും ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. അബ്യാഥാർ പുരോഹിതനിൽ കൂടി ദൈവത്തിന്റെ വ്യക്തമായ നിർദ്ദേശം ദാവീദിന് ലഭിച്ചതിനാൽ അവൻ അമാലേക്കിനെ പിന്തുടരുകയും അവർക്കെതിരെ ഒരു വലിയ വിജയം നേടുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടിപ്പോന്ന ചിലരും ആ യുദ്ധത്തിൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവർ അമാലേക്കിൽ നിന്ന് വളരെയധികം കൊള്ളയും ലഭിക്കുവാനിടയായി. കൊള്ളയിൽ ഒരു അംശം യഹൂദിനുള്ള കുടുംബത്തലവന്മാർക്ക് ദാവീദ് കൊടുത്തയക്കുകയും അതുമൂലം അവരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. എന്നാൽ 31 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ശൗലിന്റെ മരണം ആണ് കാണുന്നത്. ശൗലിന്റെ ദയനീയമായ അന്ത്യം നാം ഇവിടെ കാണുന്നു. ദാവീദ് അമാലേക്കരെ തോൽപ്പിച്ച ദിവസം തന്നെയാണ് ഫിലിസ്തീർ ശൗലിനെയും ഇസ്രായേലിനെയും തോൽപ്പിച്ചത്. ഈ രണ്ട് സംഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹവും ദൈവത്തെ നിരസിക്കുന്നവർക്കുള്ള ശിക്ഷയും ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്താൽ പരിത്യജിക്കപ്പെട്ട ശൗലിന്റെ ജീവിതാന്ത്യം വളരെ ദയനീയമായിരുന്നു. അവൻ സ്വന്തം വാളാൽ മരിക്കുവാനായിട്ട് ഇടയായി. ശൗലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസാനം ഉണ്ടായി എന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ, നാം ശൗലിനെ കാണുന്നത് ആദ്യം അപ്പന്റെ കഴുതുകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങനെ അവൻ ശമുവേലിന്റെ അരികിൽ ചെന്നു. ദൈവം ശമുവേലിനോട് പറയുന്നു, ഇവനെയാണ് ഞാൻ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി കണ്ടിരിക്കുന്നത്, നീ അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നു. മറ്റുള്ള എല്ലാ ആളുകളെക്കാട്ടിലും പൊക്കമേറിയവനായിരുന്നു ശൗൽ. എങ്കിലും അവനൊരു അന്തർമുഖനായിരുന്നു. കാരണം അവന് മറ്റു ആളുകളുടെ മധ്യത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹം അല്ലെങ്കിൽ ഇല്ലായിരുന്നു. എന്നാൽ ദൈവം അവനെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി തിരഞ്ഞെടുത്തു. ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ പ്രവചിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവാത്മാവ് ലഭിച്ച ശൗല് വളരെ അധികം യുദ്ധങ്ങൾ ചെയ്തു. ഇസ്രായേലിനെ പലരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ മുന്നോട്ടുള്ള അവന്റെ പ്രയാണത്തിൽ അവന് ചില തെറ്റുകൾ പറ്റുവാനായിട്ട് ഇടയായി. ഒന്നാമതായി അവന് പറ്റിയ തെറ്റ്, ശമുവേൽ വരുന്നതിന് മുൻപ് അവൻ പുരോഹിത ശുശ്രൂഷ ചെയ്തു. ശമുവേൽ ചെയ്യേണ്ട ശുശ്രൂഷ ശൗല് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അവൻ യാഗം കഴിക്കുന്നതായി കാണുന്നു. പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ശുശ്രൂഷ ശൗൽ ചെയ്തത് തെറ്റാണെന്ന് ശമുവേൽ പറയുന്നു. നീ ചെയ്തത് ഭോഷത്വമാണെന്ന് ശമുവേൽ പറഞ്ഞു. നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല, അത് വേറൊരുവിന് ലഭിക്കുമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നാം ചെയ്യാവുള്ളൂ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. അല്ലെങ്കിൽ അത് വളരെയധികം അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി ശൗലിന് പറ്റിയ തെറ്റ്, ദൈവം ഇസ്രായേലിനോട് പറയുന്നു അമാലേക്കിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയണം, ഒന്നും വെച്ചേക്കരുതെന്ന് പറയുന്നു. എന്നാൽ ശൗൽ ചില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു. അവൻ പൂർണ്ണമായി ദൈവം പറഞ്ഞത് അനുസരിക്കാഞ്ഞത് അവന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റായി ആയതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശമുവേൽ പറയുന്നു, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത് എന്ന് പറയുന്നു. ഒരുപക്ഷെ നാമം ചിന്തിച്ചിരിക്കാം, ശൗല് കാണിച്ച കാര്യങ്ങൾ ശരിയല്ലേ, മേൽത്തരമായ കാളകളും ആടുകളും ദൈവത്തിന് ഹനനയാഗം കഴിക്കുന്നതിന് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം, നല്ലൊരു കാര്യമല്ലേ. എന്നാൽ ശമുവേൽ പറയുന്നു, ദൈവം പറയുന്ന കാര്യം പൂർണ്ണമായി അനുസരിക്കുന്നതാണ് യാഗത്തെക്കാളും നല്ലത്. ആരാധനയ്ക്ക് വേണ്ടിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് നമ്മൾക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ അനുസരിക്കുന്നവനാണ് ആരാധിക്കേണ്ടത്. അനുസരിക്കാത്തവൻ ആരാധിച്ചിട്ട് കാര്യമില്ല. ആദ്യം നാം ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം. അങ്ങനെ അനുസരിക്കുന്നവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇവിടെ 31 അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ശൗലിന്റെ ദയനീയമായ അന്ത്യം നാം കാണുന്നു. ശൗലിന്റെ ആരംഭം നല്ലതായിരുന്നു, പക്ഷേ അവസാനം വളരെ ദയനീയമായിരുന്നു. അവൻ ആദ്യം ആത്മാവ് കൊണ്ടാണ് ആരംഭിച്ചത്, പക്ഷേ അവസാനിച്ചത് ജഡം കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാവരുടെയും ആരംഭം പലപ്പോഴും നല്ലതായിരിക്കും, പക്ഷെ അവസാനം വരുമ്പോൾ ആണ് പലതിലും നാം തെറ്റിപ്പോകുന്നത്. നമ്മുടെ ആരംഭവും അവസാനവും നല്ലതായിരിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.